ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ മികവിനുള്ള 2025 രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളികളടക്കം 8 പേർക്ക് വിജ്ഞാൻശ്രീ പുരസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. കേന്ദ്ര ക്ഷേമ വികസന പദ്ധതി ആനുകൂല്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്കും കർഷകർക്കും ലഭിക്കുന്നതായി ഉറപ്പാക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജില്ല മുന്നേറ്റം തുടരുന്നു. നീന്തൽ ഇനങ്ങളിൽ തിരുവനന്തപുരത്തിന് കിരീടം. ഓസ്ട്രേലിയക്കെതിരായ അവസാന ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ മികവിനുള്ള 2025 രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അന്തരിച്ച പ്രമുഖ ശാസ്ത്രജ്ഞൻ ജയന്ത് വിഷ്ണു നാർലിക്കർക്കാണ് വിജ്ഞാൻ രത്ന പുരസ്കാരം. മലയാളികളടക്കം 8 പേർ വിജ്ഞാൻശ്രീ പുരസ്കാരവും 14 പേർ വിജ്ഞാൻ യുവ പുരസ്കാരവും നേടി. CSIR അരോമ മിഷനാണ് വിജ്ഞാൻ ടീം അവാർഡ്. ബഹിരാകാശ സാങ്കേതിക വിദ്യാ വിഭാഗത്തിൽ VSSC പ്രോജക്ട് ഡയറക്ടറും മലയാളിയുമായ എൻ ജയന് വിജ്ഞാൻശ്രീ പുരസ്കാരം ലഭിച്ചു. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാവിലെ 11 ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടിയുടെ 127 പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട ക്ഷേമ വികസന പദ്ധതികൾക്ക് കീഴിലെ ആനുകൂല്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്കും കർഷകർക്കും ലഭിക്കുന്നതായി ഉറപ്പാക്കുമെന്ന് കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ. ഇൻഷുറൻസ് പരിരക്ഷയും മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് ദേശീയ മത്സ്യബന്ധന വികസന പദ്ധതി NFDP രജിസ്റ്റർ ചെയ്യാൻ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. മേഖലയിൽ കേന്ദ്ര സർക്കാർ നയങ്ങൾ നടപ്പാക്കുന്നതിൽ കേരള സർക്കാരിന്റെ പൂർണ്ണ സഹകരണത്തെ മന്ത്രി അഭിനന്ദിച്ചു. തൃശൂരിൽ ഫിഷറീസ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
നമ്മൾ വളരണം ഓരോ കുടുംബത്തിന്റെയും ഓരോ വ്യക്തികളുടെയും വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുപോലെ തന്നെ ഓരോ സ്കീമുകളും, ഞാനിവിടെ പറഞ്ഞ ഒത്തിരി സ്കീമുകളുണ്ട്. ഇവിടെ പ്രസംഗിച്ചവർ രണ്ടുപേരും പറഞ്ഞു, ഉദ്യോഗസ്ഥർ പറഞ്ഞു, ആ സ്കീമുകളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ കുടുംബത്തിന്റെ പണ്ട് പറയുമായിരുന്നു, ജനങ്ങൾ പണിയെടുത്തിട്ട് രാജ്യത്തിന്റെ സ്വത്ത് വർദ്ധിപ്പിക്കണം. ഇപ്പോഴത്തെ സംവിധാനം അനുസരിച്ച് രാജ്യത്തിന് സ്വത്തുണ്ട്, ഓരോ കുടുംബത്തിന്റെയും സ്വത്ത്, ഓരോ വ്യക്തികളുടെയും വരുമാനം അത് വർദ്ധിപ്പിക്കണം.
കേരളത്തെ ആഗോള നൈപുണ്യ കേന്ദ്രമാക്കി വികസിപ്പിക്കുമെന്നും ഇതിനായി ഇവിടെയുള്ള വ്യാവസായിക പരിശീലന കേന്ദ്രങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നും മന്ത്രി വി ശിവൻകുട്ടി. ദേശീയ സംസ്ഥാന തലത്തിൽ പുരസ്കാരങ്ങൾ നേടിയ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്നതിനായി വ്യാവസായിക പരിശീലന വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച മെറിറ്റോറിയ 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അതിവേഗം വളരുന്ന വ്യാവസായിക മേഖലയിൽ അക്കാദമിക പരിജ്ഞാനത്തോടൊപ്പം സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള തൊഴിൽ പരിശീലനവും അനിവാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു. ജനകീയ ടൂറിസം പരിപാടികളിലൂടെ പ്രാദേശിക തൊഴിലവസരങ്ങളും വരുമാനവും സൃഷ്ടിക്കുന്നതിൽ വിനോദസഞ്ചാര മേഖല സുപ്രധാന പങ്കുവഹിക്കുന്നതായി മന്ത്രി PA മുഹമ്മദ് റിയാസ്. ടൂറിസം മേഖലയുടെ ഭാവി വികസനത്തെക്കുറിച്ച് ഇടുക്കിയിൽ നടന്ന വിഷൻ 2031 ലോകം കൊതിക്കും കേരളം സെമിനാറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോവിഡിന് ശേഷം ഓരോ വർഷവും കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധന ഉണ്ടായതായും അദ്ദേഹം പറഞ്ഞു.
2021 1,91,00,000 വിനോദസഞ്ചാരികൾ കേരളം സന്ദർശിച്ചു. 2023 അത് 2,24,00,000 വളർന്നു എന്ന സന്തോഷ വിവരം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. 2024 2,29,00,000 2025 ആദ്യ 6 ട്രെൻഡ് ഈ വർഷവും റെക്കോർഡിന്റെ സൂചനകളാണ് നൽകുന്നത്. ടൂറിസത്തിൽ നിന്നുമുള്ള വരുമാനം 45,53,00,000 രൂപയിലെത്തിയതും റെക്കോർഡ് നേട്ടമായി.
മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ഫുട്ബോൾ ടീം നവംബറിൽ കേരളത്തിലേക്ക് വരില്ലെന്ന് സ്പോൺസർമാർ. ഫിഫ അനുമതി ലഭിക്കാനുള്ള കാലതാമസമാണ് ഇതിന് കാരണമായി പറയുന്നത്. അനുമതി ലഭിച്ചാൽ അടുത്ത വിൻഡോയിൽ കേരളത്തിലെത്തുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വ്യക്തമാക്കിയതായും സ്പോൺസർമാർ അറിയിച്ചു. അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നടപടി സ്വീകരിച്ചിരുന്നതായി കായികമന്ത്രി VAബ്ദുറഹ്മാൻ പറഞ്ഞു. പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് കേന്ദ്രവിഹിതത്തിന്റെ 3 ഗഡു നൽകി. 300.2 കോടി രൂപയാണ് കേരള ഇൻഡസ്ട്രിയൽ കോറിഡോർ വികസന കോർപ്പറേഷന് ലഭിച്ചത്. വിശദാംശങ്ങളുമായി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
കേന്ദ്ര ഗവൺമെന്റിന്റെ കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയുടെ ഭാഗമായാണ് പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റി സ്ഥാപിക്കുന്നത്. മൂന്നാം ഗഡു തുക ലഭിച്ചതിന് ആനുപാതികമായി സംസ്ഥാന സർക്കാർ 316 ഏക്കർ ഭൂമി കോർപ്പറേഷന് കൈമാറി. ഇപ്പോൾ ലഭിച്ച തുക അടക്കം 613.7 കോടി രൂപയാണ് കേന്ദ്രം കൈമാറിയിരിക്കുന്നത്. ഇതിന് പകരമായി സംസ്ഥാനം 640 ഏക്കർ ഭൂമി പദ്ധതിക്കായി എടുത്തു നൽകിയിട്ടുണ്ട്. ഈ മാസം തന്നെ കരാർ ഒപ്പിട്ട് സ്മാർട്ട് സിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്.
PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്തെ CPI ആസ്ഥാനത്തെത്തി. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായും മന്ത്രി GR അനിലുമായും വി ശിവൻകുട്ടി ചർച്ച നടത്തി. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് ചർച്ചയ്ക്ക് ശേഷം മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ALLIndia റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നെന്നാരോപിച്ച് BJP നടത്തിയ രാപ്പകൽ സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം അവസാനിച്ചു. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഗേറ്റിൽ BJP പ്രവർത്തകരും നേതാക്കളും ഉപരോധ സമരം ആരംഭിച്ചത്. സമരത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിന്റെ 3 പ്രവേശന കവാടവും BJP പ്രവർത്തകർ ഉപരോധിച്ചു. പത്തനംതിട്ട ജില്ലയിൽ പോക്സോ കേസുകൾ വർദ്ധിക്കുന്നതായി കണക്കുകൾ. ഈ വർഷം ഓഗസ്റ്റ് വരെ രജിസ്റ്റർ ചെയ്തത് 190 കേസുകൾ. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജിയെ ശ്രീധർ.
പത്തനംതിട്ട ജില്ലയിൽ പോക്സോ കേസുകളിൽ ശിക്ഷാവിധികൾ കടുപ്പിക്കുമ്പോഴും കേസുകളുടെ എണ്ണം കൂടുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഈ വർഷം ഓഗസ്റ്റ് വരെയുള്ള കണക്കനുസരിച്ച് ജില്ലയിൽ 190 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും അതിജീവകർ ആകുന്നു എന്നത് എടുത്തുപറയേണ്ട കാര്യമാണ്. സ്കൂളുകളിൽ കൌൺസിലിംഗിലൂടെയും മറ്റുമാണ് പലപ്പോഴും ഇത്തരം വിവരങ്ങൾ പുറത്തറിയുന്നത്. കഴിഞ്ഞ വർഷം 178 കേസുകളായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്.
സംസ്ഥാനത്ത് ശക്തമായ മഴയും കാറ്റും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ജില്ലകളിൽ പുലർച്ചെ കനത്ത മഴ അനുഭവപ്പെട്ടു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള തീരത്ത് ചൊവ്വാഴ്ച വരെയും ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഈ മാസം 28 വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ നെയ്യാർ ഡാമിന്റെ 4 ഷട്ടറുകളും ഉയർത്തി. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അറിയിച്ചു. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വിവിധ നദികളിൽ ജലസേചന വകുപ്പ് പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് നൽകി. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. ഇടുക്കിയിലെ ഉൾനാടൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട പ്രദേശമാണ് സേനാപതി പഞ്ചായത്തിലെ പ്ലെയിൻ പാറ. വിമാന ചിറകിന്റെ ആകൃതിയിലുള്ള ഉയർന്ന പാറപ്പുറത്തുനിന്നുള്ള കാഴ്ചകളാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
മലയോരത്തിന്റെ മണ്ണിൽ മല കയറിയാൽ പിന്നെ മനോഹര കാഴ്ചകളാണ്. വിനോദസഞ്ചാരികൾ എത്തുന്നതും വിനോദസഞ്ചാരത്തിന്റെ സാധ്യതകൾ നിലനിൽക്കുന്ന നിരവധി പ്രദേശങ്ങളാണുള്ളത്. അത്തരത്തിൽ ആരെയും ആകർഷിക്കുന്ന കാഴ്ചയുടെ വിസ്മയമായ ഒരു ലോകമാണ് ഇടുക്കി സേനാപതി പഞ്ചായത്തിലെ പ്ലെയിൻ പാറ. 2 ചിറകുകളുണ്ടായിരുന്ന പാറയുടെ ഒരു ഭാഗം അടർന്നു വീണെങ്കിലും ആകാശക്കാഴ്ചയുടെ വിസ്മയം പകർന്നു നൽകി പ്ലെയിൻ പാറ ഉയർന്നു നിൽക്കുകയാണ്. വളരെ എളുപ്പത്തിൽ മുകളിൽ കയറാം. വീശിയടിക്കുന്ന കാറ്റുള്ളപ്പോൾ നീണ്ടു നിൽക്കുന്ന പാറയുടെ അറ്റത്തേക്കെത്തിയാൽ നമ്മൾ ആകാശത്തിലൂടെ പറക്കുകയാണെന്ന് തോന്നും. പ്ലെയിൻ പാറയിലേക്ക് ടാറിങ് നടത്തിയ നല്ല റോഡും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. എന്നാൽ വേണ്ട സുരക്ഷാ സംവിധാനങ്ങളുടെ അഭാവം ഇവിടെയുമുണ്ട്.
സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജില്ല മുന്നേറ്റം തുടരുന്നു. 1457 പോയിന്റുമായാണ് ആതിഥേയർ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത്. തൃശൂർ രണ്ടാമതും കണ്ണൂർ മൂന്നാമതുമാണ്. ഗെയിംസിൽ 396 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ തിരുവനന്തപുരം ഒന്നാം സ്ഥാനത്തും തുടരുകയാണ്. അത്ലറ്റിക്സിൽ 44 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ പാലക്കാടാണ് മുന്നിൽ. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ നീന്തൽ ഇനങ്ങളിൽ തിരുവനന്തപുരത്തിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. നിലവിലെ ചാമ്പ്യന്മാരായ തിരുവനന്തപുരം 73 സ്വർണവും 63 വെള്ളിയും 46 വെങ്കലവുമായി 649 പോയിന്റോടെയാണ് ഒന്നാം സ്ഥാനം നിലനിർത്തിയത്. തൃശൂർ രണ്ടാമതും എറണാകുളം മൂന്നാം സ്ഥാനത്തുമാണ്. ഓസ്ട്രേലിയക്കെതിരായ അവസാന ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് 9 വിക്കറ്റ് ജയം. സിഡ്നിയിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യയ്ക്കായി രോഹിത് ശർമ്മ സെഞ്ചുറിയും വിരാട് കോഹ്ലി അർദ്ധ സെഞ്ചുറിയും നേടി. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 47 ഓവറിൽ 236 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യ 39 ഓവറിൽ ലക്ഷ്യത്തിലെത്തി. ആദ്യ 2 മത്സരങ്ങൾ ജയിച്ച ഓസ്ട്രേലിയ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ മികവിനുള്ള 2025 രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളികളടക്കം 8 പേർക്ക് വിജ്ഞാൻ ശ്രീ പുരസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. കേന്ദ്ര ക്ഷേമ വികസന പദ്ധതി ആനുകൂല്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്കും കർഷകർക്കും ലഭിക്കുന്നതായി ഉറപ്പാക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ജില്ലാ മുന്നേറ്റം തുടരുന്നു. നീന്തൽ ഇനങ്ങളിൽ തിരുവനന്തപുരത്തിന് കിരീടം. ഓസ്ട്രേലിയക്കെതിരായ അവസാന ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു.